2 p.m. My little Pinoy show. നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിൻ്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയുടെ അടുത്തൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടികളുടെ പ്രായോജകർ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വി ബിൽഡേഴ്സ്, മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 5747 22. വിശ്വസിക്കാം, വിദഗ്ധരെ.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പരദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേഴ്സ്ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി ഫിൻടെക് സ്പെഷ്യലിസ്റ്റ് ബിനു പോൾ കിവി സേവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചും സ്റ്റാർട്ടപ്പ് കമ്പനികളെക്കുറിച്ചും നമ്മളോട് സംസാരിച്ചു. ഇന്ന് ഈ സംഭാഷണത്തിന്റെ അവസാന ഭാഗം. ഇതിൽ ഫിൻടെക് രംഗത്തെ ജോലി സാധ്യതകളെക്കുറിച്ചും ഈ മേഖലയുടെ വളരുന്ന സാധ്യതകളെക്കുറിച്ചും കേൾക്കാം.
ബിനു മെന്റർ ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്, അഡ്വൈസറാണ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ എങ്ങനെയാണ് അവരെടുക്ക തുടക്കം മുതലേ അഡ്വൈസ് കൊടുത്തതെന്നും കണ്ടിന്യൂ ചെയ്യുന്നതെന്നും ഒരു ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ടാണ്.
I'll give you an example without any names, but I can think of a digital marketing company in New Zealand. And it's a very service-oriented business. So they had a number of clients. Ellam project-based done. So you get one client, you get paid for it. You hire a team of, say, 10 people. The business continues to grow. You get more clients. But it gets to a point where the business model is not scalable. Because it's a service business. For നമ്മുടെ ഒരു ആർക്കിടെക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞോല്ലേ, they have only 24 hours in the day. There is a limit to how many patients you can see. There is a limit to how many clients you can get on board. So if you want to organically grow your business, either you have to go and buy another business in the same line of work, or you can create a product out of what you do. And so this company, particular company, wanted to ensure avarde revenue line wasn't too volatile. Because in 6 months, if you don't have any clients, suddenly you've still got 20 people you've hired, but you have no way to pay them.
Exactly.
And then they let people go. And the next day you get a big client, you go back and try and hire another 20
people. Appa resource avada undavanamilla.
Undavanamilla. So to solve that problem, I got them to commoditize one of the things that they did for the most of their clients. So I kind of identified the one feature that most clients were asking them to do.
Common ആയിട്ടുള്ള.
And then we created a product out of it. Now that's been launched in New York.
Oh, so wonderful.
that's one of those cases where you look through what the business model is, look through what the founder's aspiration is. And some founders, they don't want to grow the business. It's a lifestyle choice for them. If angante aalkarku they're happy earning, I don't know, whatever the amount they earn during a year, But some people are kind of, again, who are obsessed with solving problems.
Mm.
You will go and try and solve different problems. So you'll have multiple startups you kind of work on, and, you know, you're always trying to solve the problem rather than sell a product. It's a big difference between solving a problem and selling a product.
തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ബിനുവിൻ്റെ 24 മണിക്കൂർ സമയം ബിനുവിൻ്റെ ജീവിതത്തിൽ എങ്ങനെ ബിനു മാനേജ് ചെയ്യുന്നു. കാരണം സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് കൺസൾട്ടൻസി കൊടുക്കുന്നു, ഫൈനാൻഷ്യൽ റെഗുലേറ്റർ കമ്പനിക്ക് കൺസൾട്ടൻസി കൊടുക്കുന്നു. എങ്ങനെയാണ് ഈ ഈ വർക്ക് പ്രഷർ മാനേജ് ചെയ്യുന്നത്?
So my view is most work pressures and deadlines and timelines, indirectly what we are talking about when we talk about these things is expectations.
Mm.
So for me, it's all about managing expectations.
Mm.
And expectations of my own, myself, and expectations of someone I've committed something to. If someone says, you know, 20 people tell me we need this done in the next 1 hour, I just have to be brutal about it. And I go, no, I can commit only to one of you.
Mm.
So it's just pure
prioritizing.
It's a prioritization completely.
Okay.
And so my view is, as long as you've managed expectations of the person you're trying to deal with or that you've committed to, I think you're fine. So if you turn around to someone and say, look, I can't do it in the next 24 hours, but I can do it in the next 3 days, and they're happy with it, I've set the expectation with them.
Mm.
But now my responsibility is to ensure that I kind of deliver it in three days.
Time. Mm-hmm.
So that's how you build your reputation. So I think, yeah, work pressures, unfortunately, sometimes you have to suck it up. Ippam, actually, life is slightly easier, to be perfectly honest. So then, Savvy Kiwi, Narathikondrinapam, I used to sleep literally 4 hours every night.
Mm-hmm.
And it doesn't necessarily need to be at night either. Because there's some nights you're working through it.
Mm-hmm.
Because any care in the software developers, like I said, I don't write code.
Mm.
So when I designed the product, but then I gave it to the software programmers to do it for me. But one was in Hawaii, one was in Wellington, and one was in Bangalore.
Mm-hmm.
And I was the only one who was staying awake when all of these time zones opened up. So unfortunately, you become the lowest common denominator in these instances. So whether you sleep 4 hours in the midday or at midnight, it depends on what you've got on board.
Mm-hmm.
So I think you need a lot of perseverance.
Mm-hmm.
And obviously, you need to prioritize in terms of what you want to focus on.
അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും കരിയറിൽ എൻ്റെ ഡിസിഷൻ ബെറ്റർ ആകാമായിരുന്നു, അല്ലെങ്കിൽ ഐ മേഡ് എ റോങ് ഡിസിഷൻ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ?
ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ്. ആൻഡ് ദാറ്റ്സ് ബീൻ മൈ മോസ്റ്റ് യു നോ മോസ്റ്റ് വാല്യുബിൾ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസ്. അപ്പോൾ വൺ തിങ് ഐ ടെൽ ദ കമ്പനീസ് ഐ കൈൻഡ് ഓഫ് മെൻറ്റോർ ആൻഡ് ഇൻഡിവിജ്വൽസ് ഐ മെൻറ്റോർ ഇസ് ദാറ്റ് യു ഗോണ് ടു ലേൺ മോർ ഫ്രം ദ മിസ്റ്റേക്സ് ഐ മെയ്ഡ്, നോട്ട് ഫ്രം ദ തിങ്സ് ഐ ഡിഡ് റൈറ്റ്. And so there's numerous times where I've had times when I thought, oh, I should have done it differently.
Mm.
The other thing is, there was a time when I used to fall in love with my product.
Mm.
So I made the classic mistake.
Mm.
And so I keep telling people, you know, I can tell you something in 3 minutes, what I learned in 3 years.
Exactly.
So all I'm trying to do is save you the 3 years.
Mm.
I can tell you in 3 minutes whether it's going to work or not. So I have hundreds of examples. In fact, I've failed more than I've succeeded. So there you go.
എങ്ങനെയാണ് അപ്പോൾ ഒരു റെസിലിയൻ്റ് എന്നുള്ളൊരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തതാണോ അതോ ഇൻബിൽറ്റ് ഉള്ളതാണോ?
I think resilience, this is very philosophical, but I will share my thought anyway. I think resilience, we are all born with resilience. So if I think about a toddler, imagine the number of times it had to fall over before it stood up and started walking. We were all resilient.
Mm-hmm.
We lost it when we grew up. This is my view.
Mm.
So sometimes you have to train yourself to be resilient, to go back to when you were a toddler.
Exactly.
Like you will fail 100 times, but you don't think about it that way. I hardly see anybody crawling on their knees right now.
Mm.
Everybody's up and walking around on 2 feet. So my view is humans inherently are very resilient. But life distracts us from that quality. And so the only way to get resilient, I think, is to push your own boundaries. And what I mean by push your own boundaries, there's a few people who come and tell me, you know, whatever I touch turns into gold and I'm very successful in whatever I've done.
Mm.
My counter argument to them is you haven't done enough.
Yes.
Because you haven't done the things that you failed at.
Mm.
So how do you know how good you are?
Mm-hmm.
So resilience, and the other thing about resilience, the other angle is, a lot of people think about resilience only when they're down.
Mm.
I think resilience is a quality you need, whatever the status quo is.
Mm.
You may be on the top of the world, hugely successful. Resilience is about figuring out what's my next mountain to climb.
Yeah.
But you could be down in the depths. Mm. Resilience could be, how do I get up and dust myself off and start doing it again? So resilience doesn't have a, you know, am I successful or am I a failure?
Mm.
Resilience is just a quality you have to develop by just pushing yourself. But you have to continue doing things till you fail.
Absolutely.
Otherwise, you will not find out what the boundary is. And I failed multiple times, like I said. Yeah, I'm happy doing it.
പറഞ്ഞതന്നെ വലിയൊരു സക്സസ് ഇൻ ദി റീസൺ ആയിട്ട് തോന്നുന്നു. എന്തെങ്കിലും ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് തോന്നാറുണ്ടോ? വെനെവർ യു ഫീൽ എനിക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് അസൈൻമെന്റ് ചെയ്യാൻ പറ്റുമോ, എനി ടൈം ഒരു സെൽഫ് ഡൗട്ട് തോന്നുകയും എങ്ങനെയാണ് അതിൽ നിന്നൊരു സ്ട്രെങ്ത്, എന്തായിരിക്കും ആ ഒരു സ്ട്രെങ്ത് ഫാക്ടർ?
ഇൻഫാക്ട് ഐ ലുക്ക് ഫോർ സെൽഫ് ഡൗട്ട്. Because if I don't have self-doubt, if I'm not confident I can do it, if I don't have that lack of confidence, I know I'm not pushing myself.
Mm.
So sometimes you have to scare yourself at some level.
Mm-hmm.
Imposter syndrome, I think, is a great thing.
Mm-hmm.
Because I absolutely believe in it. Because not everyone is trained to take on a certain job on day one.
Mm.
Sometimes you have to learn, you have to grow into the job.
Mm.
And that's absolutely fine.
Mm.
So in that sense, is everybody need to be 100% confident they can do something on day one? No, absolutely not.
Mm.
But I think you have to be confident that you want to take it on.
Mm.
Taking on the challenge, I think, is a bigger kind of step to cross.
Cross, okay.
Then, you know, so I'm a big believer of imposter syndrome. As long as you put commit to kind of delivering at the end of the whole thing. At some point, you will find out you just can't do it.
Mm.
And you need to know when to quit. You can't keep doing the same thing again and again and again. But then I'll tell you a classic example. Savvy Kiwi, one of my startups, I was on the verge of moving to the UK to take it to the pensions market in the UK.
Uh-huh.
Worked for 6 years. I was in London and between London and Auckland every 4 months for like 2 years.
Mm-hmm.
February 2020, the UK Home Office gave me a visa, special visa to move to the UK. Catch a flight, come back to Auckland. 1 week later, we had the first lockdown.
Oh.
So that's 6 years of work just kind of gone.
Oh.
Right? You walk away. Like, I come back to the point, don't fall in love with your product. Like, you know, fall
it
in love
what
with
it. It's not easy to
get it. It's you know, trying to solve the problem. You can solve it in different ways, maybe at a different time.
വളരെ നല്ലൊരു അപ്രോച്ചാണ് ബിനു പറഞ്ഞത്. ഇപ്പോൾ ഈ ജോബ് അന്വേഷിക്കുന്ന ഒത്തിരി നമ്മുടെ മലയാളികളുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്. അവരോടൊക്കെയുള്ളൊരു അഡ്വൈസ് എന്താണ്? എങ്ങനെയാണ് അവരൊരു ജോബ് ഹണ്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടത്?
രണ്ട് മൂന്ന് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് അതിനകത്ത്. സോ ലോട്ട് ഓഫ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ വിച്ച് സെക്ടർ യു കം വിത്ത്, ലൈക്ക് ആൻഡ് വെദർ യു കം വിത്ത് എക്സ്പീരിയൻസ് ഓർ നോട്ട്. സോ വൺ ഓഫ് ദ ചാലഞ്ചസ് ഐ ഹാഡ് ബാക്ക് ഇൻ ദ ഡേ, ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ എവറി മൈഗ്രന്റ് ഗോസ് ത്രൂ ഇറ്റ്, ഈസ് ദാറ്റ് വി ഡോണ്ട് ഹാവ് എ ലെഗസി ഹിയർ ഇൻ ന്യൂസിലാൻഡ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡു യു ഫസ്റ്റ് ക്രിയേറ്റ് ദാറ്റ് ലെഗസി, ബിക്കോസ് യു ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് എനി നെറ്റ്വർക്ക്സ്.
അതെ.
So the best bit is to try and integrate yourself into the community and start building your network so you know who's doing what and all the rest of it. If you're coming here with experience, obviously you want to continue doing what you were doing. So you want to try and find out opportunities within that area. But if you're coming in fresh, you have no legacy there, the world is your oyster. Like, you can pick and choose what you want to get into. But I think the biggest driver is being about authentic about who you want to be and what you enjoy doing. And a lot of people say follow your passion, and I always say test out what your passion is.
Yes.
Because you don't know what it is or passionate about it or not till you actually go and do it.
തീർച്ചയായിട്ടും പലരും പറയാറുണ്ട് പാഷൻ ഫോളോ ചെയ്യാൻ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്റെ പാഷൻ എന്താണെന്ന്.
Yeah, so I think it's a bit of a it's a phrase that I'm not fully sold on. And I'll tell you why it is important that you follow what your passion is, because especially in the entrepreneurship world, there will be days when it feels like it's the end of the world. And you're completely down, you're depressed. That's when you look back and go, this is the reason why I'm doing this. That's the only time passion is important. Being passionate of something doesn't guarantee you success. You know, I may love ice creams, but because I started a business in ice creams doesn't mean it's going to survive. Or succeed or whatever. So that's the thing about passion, is sometimes you just got to put yourself out there and find out what you enjoy doing. Apo, I think be less specific about exactly the areas you want to get into.
That's right.
But you build a network, and then it's, I call it hustle. Like, you have to hustle for it. The world has no obligations to you. to kind of serve things up on a platter. Mm, you got to find out your own way. But you can look at what other people have done. But I think a lot of that comes down to being inspired by those people rather than absolutely trying to follow what they're doing. So if someone decides that after listening to this, you know, this is how this individual has done and this, 10 years ago this was it, 15 years ago this is it, you're not going to replicate that journey. Now, if I were to redo my journey, I wouldn't replicate my journey.
In the same way.
In the same way. Mm-hmm. So yes, you can get inspired by other people's stories, but at the end of the day, you have to be authentic to what you want to do. And you have to be quite persevering and you have to be quite resilient because you will fail. And I had over 100 regret letters when I first came here in the late 90s. And I kept them to remind myself for the first 5 years and then I threw them out. But the fact is, you have to be resilient. Yeah, you're going to get knocked down, but you're going to have to get up and go again. Pinne, it's good to get into the recruitment community, especially if you come with a lot of experience or come with some very valuable experience. It's good for people to know that you're in the market. So that's part of the hustle I'm talking about. So you have to put yourself out there. The other thing is, in the last 10 years, Meetup is on a group, or a platform. There's hundreds of meetup groups. So pick one that you're interested in. And that's the easiest way to kind of build up your network. And you can, you know, you might end up on an evening drink, so you might go for a networking event or a coffee group or something like that. And you end up meeting people. And then one person introduces you to another person, and that person introduces a third person. So especially in the last 10 years, I think people have a lot more resource in trying to find something.
ബിനു പറഞ്ഞത് ശരിയാണ്. ഈ മീറ്റപ്പ് പോലുള്ളടത്ത് ചെല്ലുമ്പോഴാണ് നമ്മുടെ സിമിലർ ഫീൽഡിലുള്ളവർ വേറൊരു കമ്പനി വർക്ക് ചെയ്യുന്നവർ പറയുന്നുണ്ടായിരിക്കും, എനിക്കിപ്പോൾ ഒരു 6 മന്ത്സിൽ ഒരു റിക്വയർമെന്റ് ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് യുനോ വോളണ്ടിയർ യുവർ സെൽഫ്. അങ്ങനെ ചെയ്യാൻ പറ്റും. വളരെ വലിയൊരു കാര്യമാണ് ബിനു പറഞ്ഞത്. ഈ ഫിൻടെക് ഫൈനാൻസ് ആൻഡ് ടെക്നോളജി, ഇതിൽ എന്താണ് ഇനി മുന്നോട്ട് ന്യൂസിലൻഡിൽ ഹോപ്സും ആസ്പിറേഷൻസും ബിനുവിൻ്റെ വിഷനിൽ ബിനുവിൻ്റെ തോന്നുന്നതെന്നൊന്ന് പറയാമോ?
ഷൂർ. അപ്പം ഞാനിവിടെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് അതോറിറ്റിയിലായിരുന്നപ്പം മൈ മാൻഡേറ്റ് വാസ് ടു സെറ്റ് അപ്പ് എ കേപ്പബിലിറ്റി ഫോർ ഫിൻടെക് ആൻഡ് ഇന്നൊവേഷൻ വിത്തിൻ ദ ഗവൺമെൻറ്. And so one of the initiatives I launched was fintech.govt.nz. It's a very simple kind of website, literally only 5 pages or not, whatever. But what the problem I was trying to solve, going back to talking about problem solving. Ivide ipo oru startup financial services area il oru startup thodanganayittu, the biggest challenge for the industry was how do I interact with government agencies from a regulatory perspective. Njan oru product undaki kaniya adinulla license venano, registration venano, what do I need to do before I can launch the product. People were struggling with not only which agency to go to, even once you've identified the agency, who within the agency do you go to? Appa our problem solve yanana, I launched fintech.govt.nz. And essentially, it's a very simple thing. It's got 5 or 6 questions on a website. Questions as simple as, what is the problem you're trying to solve? Number one. Number two, how are you solving it? Who are you solving it for? And how can we help? Once you submit it, within 2 weeks, you get a 1-hour meeting with 6 different government agencies all in the same room at the same time.
Oh, excellent.
So you had the FMA, the Reserve Bank of New Zealand, the Commerce Commission, Ministry of Business, and the Department of Internal Affairs.
Okay.
So anything to do with financial services will be handled by one of these agencies. So if Sindhu were to walk into that meeting and go, I have an idea, and this is what the idea is, this is how I'm trying to help, this is who I'm trying to help, you can ask any question to any of these agencies. It is a non-judgmental, not a dragon's den environment. No one is grilling you, nothing. But you can ask any question you want. You won't get legal advice. You need to go and see a lawyer for that.
പക്ഷേ അവരുടെ എക്സ്പെർട്ടീസിൽ
ചോദിക്കാം. So I, in the first 7 months of launching the service, I had 64 fintechs use the service. And this was a global service. So I had one from Europe, and I had probably 4 from Australia and the rest from New Zealand.
Excellent.
And so these things happen. So I'm solving a problem, right?
തീർച്ചയായിട്ടും.
So when I did an approval rating for it, we came up with a 95% approval rating. This is a government service. So if you ask me about future of New Zealand, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ന്യൂസിലൻഡ് ഐ തിങ്ക് ഇസ് സിറ്റിംഗ് ഓൺ എ ഗോൾഡ് മൈൻ ഓഫ് ഓപ്പർച്യൂണിറ്റി. from a business and commercial perspective. The reason I say that is that I believe New Zealand is a fantastic test market. Because it's only 5 million people. If you screw it up, only in front of 5 million people. No shame.
No shame.
You can develop your product here. And test the product here. And then you can use the free trade agreements. You can use the MFAT. You can use the NZTE to take your product out to the rest of the world. So I think in my mind, if I were left to do what I want to do tomorrow, it'll be to create a program where you create a platform, and it's an online platform. You've got regulators.
Yeah.
You've got innovation seekers, which are the businesses who want to create something or make their business more efficient or whatever. You want investors, being the angel investors, private equity, and then you need the infrastructure providers. So AI providers and data providers and all that. And then you need the NZTE and the MFAT to create trade bridges with different jurisdictions. Because one of the common challenges I'm given is, New Zealand is only 5.5 million people. അപ്പോൾ ഞാൻ യു കെയിൽ ഉള്ള ഫിൻടെക്സിനോട് പറയാണ് ന്യൂസിലാൻഡിലേക്ക് വരൂ എന്ന് പറയുകയാണെങ്കിൽ ദ ഫസ്റ്റ് റിയാക്ഷൻ ഇസ് ഓൺലി 5.5 million people. My argument is, no, we've got a trade bridge. I can give you 7 billion people. So I think my aspiration for New Zealand, we actually become a tech hub where we attract businesses and not businesses, founders from foreign jurisdictions, help them build the product here. We've got fantastic talent. We got some good regulatory laws and all the bodies and laws and all that, English speaking, and you suddenly have access to the rest of the world. So I think New Zealand's got a fantastic story in being a tech hub.
Excellent. It's a great takeaway, Binu. അതുപോലെ തന്നെ ബിനു പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇപ്പോൾ യു കെ എന്നുള്ള അവർ ന്യൂസിലൻഡിൽ 5 മില്യൺ ആൾക്കാരെ ഉള്ളൂ എന്ന് പറയുമ്പോൾ, യു ആർ ക്രിയേറ്റിംഗ്, യു ആർ ഗിവിംഗ് ദ വാല്യൂ അഡീഷൻ
വിത്ത്
യുവർ ഇൻവെസ്റ്റിംഗ്, ആ ഒരു കേപ്പബിലിറ്റി കാണിച്ചുകൊണ്ട്. മൈഗ്രൻസ് മലയാളികളായിക്കോട്ടെ, ഇന്ത്യക്കാരായിക്കോട്ടെ, ഇവിടെ വന്ന് ജോബ് സെർച്ചിന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ, ഒന്ന് അവർ സ്ട്രഗിൾ ചെയ്യുന്നത് ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ സംസാരിച്ചു നമുക്കേതാണ് പറ്റിയ ഫീൽഡിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ സി വി എഴുതുന്ന രീതികൾ, അല്ലെ നമ്മൾ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്, അതിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുമോ? ഹൗ വി ഹാവ് ടു പ്രസൻറ്റ് അവർ സെൽഫ്?
ഷുവർ. ഐ തിങ്ക് ഒരു കാര്യം ഞാൻ പഠിച്ചത് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്, ഐ ഫോക്കസ് ടു മച്ച് ഓൺ വാട്ട് ഐ ഡിഡ് not on what I achieved. Appo nammalku CV ezhudumbum, I think we need to change the narrative from I was XYZ in ABC company. You got to go, I did XYZ for this company and this is what I achieved.
Nalla kaariyana.
So I think if you can focus on what are the things you have achieved and provide examples of how you achieved it. Appo actual work situation la, how did I handle that particular problem or that particular challenge? I think that provides an evidence rather than saying, you know, uthirupeyde njan, I see a lot of CVs because I hire people. So I see hundreds of CVs. And most often they just use adjectives. They say, I'm honest. I'm a person of integrity. I can find 100 people who are honest. I can find 200 people who have integrity. What makes you different? The only thing that makes you different is your experience.
It's quantify it, yeah?
You have to actually describe what is the situation. So the best way to think about it is to paint a picture of what the context was, what was your involvement, what was the outcome, and what did you learn from it. So when I'm interviewing, these are the things I want to know. I don't care if you're called the chief executive. That for me is least priority for me. You could be anything you wanted to be in your previous life, but I want to know, how do you approach a problem?
Exactly.
That's what I'm thinking. I don't expect them to tell me, but I'm thinking, if you have done that for your previous employer, then I know what I can do with you. So I think focusing on what you've achieved with actual examples and then highlighting your skills. So personally, when I think about, you know, what I focus on, I've got two or three. I've got a number of them, but two or three kind of stand out for me. I think humility is very important and people actually mistake it for weakness. And I always say humility is very powerful because it's a mindset where it allows you to learn new things. You are prepared.
Exactly.
You open your mind, you prepare it to learn new things. So I think some level of humility for me is right up on top. Very close second, or maybe even the first, is empathy. I think being empathetic about someone else's situation, it's not a nice thing to have, empathy. I think it's a very practical thing as well. And I'll give you a classic example. Tell us situations like you're sitting in a meeting room and you've got your team around you, and you find that people from certain cultures don't speak up. And you sometimes think, they have nothing to share. They have no ideas, they have no opinion. Satyam is that in that culture, you cannot speak up when a senior is talking to you. But the organization is failing if they don't encourage that person to speak up, because that person might have come up with the best idea, but they never shared it. Because you didn't have the empathy enough to know that culturally they have an issue when they're sitting in a group where the CEO is sitting on one end, the CFO is sitting on the other end, and these are all senior people. So I think you need to be very aware of it. So the empathy, I think, is very important. And then finally, resilience, as we talked about. So I won't talk about it anymore.
തീർച്ചയായിട്ടും ഈ പറഞ്ഞ മൂന്ന് പോയിന്റും വളരെ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റാണ് ബിനു പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ എംപതിയുടെ കാര്യത്തിൽ നമുക്ക് തോന്നാറുണ്ട്, എന്നോട് ചോദിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല.
എക്സാക്ട്ലി. Yeah. So I think it's about putting yourself out there. And if you think there are cultural differences, it's about finding ways to do it. So classic example, I had somebody in my team like that. And so what I ultimately ended up agreeing with her was that you tell me all your feelings and your views and your opinions via email. I will speak up for you when you're in the room. If you think that is an issue. Because she couldn't cross the line that I don't want to speak up when I've got all these senior people sitting in the room. So there are ways to manage this. But it's about understanding that there's an issue. I mean, I could easily sit back and go on, she doesn't know anything. She's not contributing to the meeting. That's not true.
വലിയ കാര്യമാണ്. ഒരുപക്ഷെ അങ്ങനെ ബിനു ചെയ്തപ്പോൾ തന്നെ അടുത്ത തവണ ഒരുപക്ഷെ പുള്ളിക്കാരത്തേക്ക് അത് മാറാം. ആൾക്ക് ബ്ലോക്ക് മാറും ചിലപ്പം. വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാ പറഞ്ഞത്. ഒരു കാര്യം കൂടെ ബിനു, വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് വർക്ക് പ്രഷേഴ്സും ഡെഡ്ലൈൻസും ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പാഷൻസ് ഉണ്ടോ ഔട്ട്സൈഡ് വർക്ക് ബിനുവിന്?
Definitely, and I'm going to pick on one. I'm passionate about solving problems, so there's a whole world of problems out there. പക്ഷേ ബാക്ക് ഇൻ ദ ഡേ ഞാൻ എം ബി എക്ക് അഡ്മിഷൻ കിട്ടിയപ്പം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയില് അറൌണ്ട് ദ സെയിം ടൈം ഐ ഗോട്ട് അഡ്മിഷൻ ഇൻ ടു ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. സോ പൊട്ടൻഷ്യലി ദേർ വാസ് വൺ റൂട്ട് ഐ മൈറ്റ് ഹാവ് ടേക്കൻ, ബട്ട് ഐ ഹാവ് കണ്ടിന്യൂഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഫാഷൻ. സോ ഐ എം ലേണിംഗ് സ്കെച്ചിങ് നൗ. ഐ എം പ്ലാനിംഗ് ടു അറ്റൻഡ് ഫാഷൻ ഡിസൈൻ കോഴ്സ് ഇൻ ലണ്ടൻ.
അപ്പം
ഹു നോസ്, മേ ബി വൺ ഡേ ഐ മൈറ്റ് ഗെറ്റ് ഡൺ വിത്ത് ഫിൻടെക്. ഐ ഡോ നോ. സോ ഐ ഗോ അലോങ് ടു ഓൾ ദ ഫാഷൻ ഷോസ് ആൻഡ് എവറിഥിങ്. ഐ ഡു a lot of styling and kind of stuff, but talkala edel I'm doing a lot of sketching and trying to learn. I'm really really bad at sketching, by the way. But you got to keep trying.
Manasil sketch cheyunnundu.
Yeah, exactly.
Adu valare complimenting passion aanallo, solving solution once, maybe solving solutions for the outfits.
Yes.
On that note, valare adhigam sandosham ee oru mekhale kurichu malayalam fm inde listeners inde eduthu വളരെ വിശദമായി വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ വളരെ സന്തോഷം, വളരെ നന്ദി. മുന്നോട്ടുള്ള എല്ലാ ഫ്യൂച്ചർ എൻഡവേഴ്സിനും, എക്സ്പെഷ്യലി യുവർ ഫാഷൻ ഡിസൈനിങ് മേഖലയിലും സക്സസ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു സിന്ധു. ഐ തിങ്ക് യു ഗൈസ് ഡു എ ഫിനോമിനൽ ജോബ്. സോ വെൽ ഡൺ.
താങ്ക് യു.
ഇതുവരെ മലയാളം എഫ് എം 104.6 കേട്ടത് ന്യൂസിലൻഡിലെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് അതോറിറ്റിയിൽ ഫിൻടെക് ലീഡായി പ്രവർത്തിക്കുകയും യു കെയിൽ ഫൈനാൻഷ്യൽ കോൺട്രാക്ട് അതോറിറ്റിയിൽ ഡിജിറ്റൽ അസറ്റ്സിന്റെ ഹെഡായും പ്രവർത്തിച്ച് ഇപ്പോൾ ഫിൻടെക് മേഖലയിൽ കൺസൾട്ടൻസി നടത്തുന്ന ബിനു പോളുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗമായിരുന്നു. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം മലയാളം എഫ് എം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഇതുപോലെയുള്ള അഭിമുഖങ്ങളും മലയാളം എഫ് എം ഇതുവരെ സംപ്രേഷണം ചെയ്ത മറ്റു പരിപാടികളും കാണുവാൻ മലയാളം എഫ് എം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം. മലയാളം എഫ് എം എന്ന ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേഷണം വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നോസ്, മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.